ഇങ്ങനെ മതപരമായ വിഷയങ്ങളിൽ ഭിന്നിപ്പുകളും അഭിപ്രായ വ്യത്യാസങ്ങളും രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ ഇവിടെ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എന്ത് നിലപാട് സ്വീകരിക്കണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ സ്വീകരിക്കേണ്ട സമീപനം എന്താണ്? കാരണം അത് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ നമ്മുടെ പരലോകം നഷ്ടപ്പെടും. അതെന്തെങ്കിലും ആയിക്കോട്ടെ, അതൊന്നും എന്നെ സംബന്ധിച്ചിടത്തോളം ബാധിക്കുന്ന കാര്യമല്ല, അതൊന്നും എനിക്കറിയേണ്ടതില്ല, അതൊന്നും ഞാൻ മനസ്സിലാക്കേണ്ടതില്ല, പഠിക്കേണ്ടതില്ല എന്നുള്ള ഒരു നിലപാടാണ് നമുക്കുള്ളതെങ്കിൽ അത് നമ്മുടെ ആഖിറം നഷ്ടപ്പെടുത്തും എന്നുള്ളത് സത്യമാണ്. എന്നാൽ ഇത്തരത്തിലുള്ള ഒരവസ്ഥ മുസ്ലിങ്ങൾക്ക് വരും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മുമ്പ് തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ ഒരവസ്ഥ സംജാതമാകുമ്പോൾ ഒരു സത്യവിശ്വാസി എന്ത് നിലപാട് സ്വീകരിക്കണം എന്നതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അതിലൊരു അവ്യക്തത ഉണ്ടാകേണ്ട കാര്യമല്ല. അതിലൊരു സത്യവിശ്വാസിയുടെ മനസ്സ് തകരേണ്ട കാര്യമല്ല. അതുകൊണ്ട് ഈ വിഷയത്തിൽ നമ്മുടെ പ്രമാണങ്ങൾ എന്ത് പറയുന്നു, ആ നിലപാട് മനസ്സിലാക്കുകയും ആ നിലപാട് സ്വീകരിക്കുകയും ചെയ്താൽ മുസ്ലിങ്ങൾക്ക് ഐക്യപ്പെടാൻ സാധിക്കും. ഇന്ന് തൗഹീദിന്റെ കാര്യത്തിൽ പോലും ചർച്ചകളാണ്, അഭിപ്രായ വ്യത്യാസങ്ങളാണ്. അത് ഓരോ വിഷയങ്ങൾ എടുത്തു നോക്കിയാൽ, തൗഹീദിന്റെ കാര്യത്തിൽ, ഷിർക്കിന്റെ കാര്യത്തിൽ, സുന്നത്തിന്റെ കാര്യത്തിൽ, ബിദഅത്തിന്റെ കാര്യത്തിൽ ശുബ്ഹാത്തുകളാണ്, ശക്കുകളാണ്, അവ്യക്തതകളാണ്, തർക്കങ്ങളാണ്, അഭിപ്രായ വ്യത്യാസങ്ങളാണ്. അപ്പൊ ഇത്തരത്തിലൊരു നിലപാട് സംജാതമാകുന്ന സന്ദർഭത്തിൽ മുസ്ലിങ്ങൾ എന്ത് ചെയ്യണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചു. ആ നിലപാട് നമ്മൾ സ്വീകരിച്ചാൽ മതി, ആ നിലപാട് നമ്മൾ സ്വീകരിക്കണം. ആ നിലപാട് സ്വീകരിച്ചെങ്കിൽ മാത്രമേ നമുക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ. ഈ വിഷയത്തിൽ വന്നിട്ടുള്ള വളരെ പ്രസിദ്ധമായിട്ടുള്ള ഹദീസ് ഹദീസു ഇഫ്തിറാഖിൽ ഉമ്മ, ആ ഹദീസ് അങ്ങനെയാണ് പ്രസിദ്ധമായിട്ടുള്ളത്. ഹദീസു ഇഫ്തിറാഖിൽ ഉമ്മ, ഈ ഉമ്മത്തിന്റെ ഭിന്നിപ്പിനെ കുറിച്ച് പറയുന്ന ഹദീസ്, ഈ സമൂഹത്തിന്റെ ഇഫ്തിറാഖിനെ കുറിച്ച് പറയുന്ന ഹദീസ് എന്നാണ് ആ ഹദീസിന്റെ പേര്. അത് സുനനുകളിലും മസാനിദുകളും ആ ഹദീസ് പ്രസിദ്ധമാണ്. ആ ഹദീസിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത്, യഹൂദികൾ 71 ഭിന്നിച്ചു, ക്രിസ്ത്യാനികൾ 72 ഭിന്നിച്ചു. എന്നിട്ട് പറഞ്ഞു, ലതഫ്തരിഖന്ന ഉമ്മത്തി അലാ സലാസിം വസബഈന ഫിർഖ, എന്റെ ഉമ്മത്ത് 73 ഭിന്നിക്കും. വാഹിദത്തുൻ ഫിൽ ജന്ന വസിൻതാനി വസബഊന ഫിന്നാർ, അതിലൊന്ന് മാത്രം സ്വർഗത്തിൽ, 72 നരകത്തിൽ. ഖീല യാ റസൂലല്ലാഹ് മൻഹും, ഖാല അൽ ജമാഅ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെട്ടു, അങ്ങനെ 72 നരകത്തിലാകുമ്പോ ഒന്ന് മാത്രം സ്വർഗത്തിൽ, ആ സ്വർഗത്തിൽ പോകുന്നവർ ആരാണ്? പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, അൽ ജമാഅ, അൽ ജമാഅത്ത് മാത്രമാണ് സ്വർഗത്തിൽ പ്രവേശിക്കുക, അൽ ജമാഅത്ത് മാത്രമാണ് സ്വർഗത്തിൽ പ്രവേശിക്കുന്നത്, അവർ മാത്രമാണ് സ്വർഗത്തിൽ പ്രവേശിക്കുക. ഇതിന്റെ വേറെ റിവായത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, കുല്ലുഹാ ഫിന്നാർ ഇല്ലാ വാഹിദ, എല്ലാവരും നരകത്തിലായിരിക്കും ഒന്നൊഴികെ. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയോട് ആ ഒന്നാരാണ് എന്നത് ചോദിച്ചു. നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, മാ അന അലൈഹി യൗമ വസ്ഹാബി, ഞാനും എന്റെ സ്വഹാബികളും ഇന്ന് ഏതൊരു നിലപാടിലാണോ, ഏതൊരു ആദർശത്തിലാണോ, ഏതൊന്നിലാണോ നിലകൊള്ളുന്നത്, ആ മാർഗം സ്വീകരിക്കുന്നവർ. അപ്പൊ സംഗതി വ്യക്തമാണ്. ഇതിലെന്താണ് അവ്യക്തതകളുള്ളത് എന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഭിന്നിക്കുമെന്നാണ്. പിന്നെ അതിൽ നമ്മൾ ബേജാറായിട്ട് കാര്യമില്ല. ഭിന്നിക്കുമെന്നുള്ളത് ഖുർആനിലും വന്നിട്ടുണ്ട് ഒരുപാട് ആയത്തുകളിൽ. അത് അള്ളാഹുവിന്റെ കവിനീയമായിട്ടുള്ള നടപടിക്രമത്തിന്റെ ഭാഗമാണ്. ഹദീസിലും അങ്ങനെ തന്നെ വന്നത് മുസ്ലിങ്ങൾ ഭിന്നിക്കും. യഹൂദികൾ ഭിന്നിച്ചിട്ടുണ്ട്, ക്രിസ്ത്യാനികൾ ഭിന്നിച്ചിട്ടുണ്ട്, അതുകൊണ്ട് മുസ്ലിങ്ങൾ ഭിന്നിക്കൂല എന്നല്ല പറഞ്ഞത്, മുസ്ലിങ്ങൾ ഭിന്നിക്കും. അങ്ങനെ ഭിന്നിക്കുമെന്ന് പറഞ്ഞാൽ അതിന് നമ്മൾ വിഷമിച്ചിട്ട് കാര്യമില്ല. അതിന് അതിന്റേതായ കാരണങ്ങളുണ്ട്. ഭിന്നിക്കും എന്നുള്ളത് റസൂലുള്ള പറഞ്ഞു. അങ്ങനെ ഭിന്നിക്കുമ്പോൾ എന്ത് ചെയ്യണം എന്നുള്ളതും പറഞ്ഞു തന്നു. അപ്പൊ ഒരു സത്യവിശ്വാസം സ്വീകരിക്കേണ്ട നിലപാട് ക്ലിയറാണ്. അപ്പൊ ഇങ്ങനെ ഓരോ ദിവസം കഴിയുമോറും മുസ്ലിങ്ങൾ ഇങ്ങനെ ഭിന്നിക്കുന്നത് കാണുമ്പോൾ ഞാൻ ഒന്നിലേക്കില്ല എന്ന് പറഞ്ഞിട്ട് മാറി നിൽക്കുന്ന ആളുകളുണ്ട്. ആ നിലപാട് ശരിയല്ല എന്നുള്ളത് ഇതിൽ നിന്ന് കിട്ടി. എന്താണത്? ഓരോ ദിവസം ഓരോ ഗ്രൂപ്പുകൾ, കുറെ രണ്ടായ ആളുകൾ പിന്നീട് ഒന്നാകുന്നു, അവർ പിന്നീട് മൂന്നാകുകയാണ്, രണ്ടുള്ളത് മൂന്നും നാലും ആയിട്ട് ഭിന്നിക്കുകയാണ്. അപ്പൊ ഞാനൊന്നിലേക്കും ഇല്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കണം എന്നാണ് റസൂലുള്ള പറഞ്ഞത്. ഞാനൊന്നിലേക്കില്ല, അങ്ങനെ റസൂലുള്ള പറഞ്ഞിട്ടില്ല. ആ നിലപാട് ശരിയല്ല. ഇങ്ങനെ മുസ്ലിങ്ങൾ ഭിന്നിക്കുമ്പോൾ നിങ്ങൾ എന്ത് പറയണം? നിങ്ങൾ ഒന്നിലും ചേരരുത് എന്നല്ല പറഞ്ഞത്, നിങ്ങൾ അതിൽ നിന്നൊക്കെ മാറി നിൽക്കണം എന്നല്ല പറഞ്ഞത്. അങ്ങനെ വിഷമിച്ചിട്ട് ബേജാറായിട്ട് ഇനി എന്ത് ചെയ്യുമെന്ന് ചോദിച്ചിട്ട് അതുകൊണ്ട് ഒക്കെ വലിച്ചെറിഞ്ഞിട്ട് പോകണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല, ആ നിലപാട് തെറ്റാണ്. വേറെ ചില ആളുകളുണ്ട്, അവർ പറയുന്നത് എല്ലാം ഹക്കാണെന്നുള്ളതാ, ഈ വാദൊക്കെ എവിടുന്നാണ് കിട്ടിയതെന്നുള്ളത് അള്ളാഹു അലം. അവർ പറയുന്നത് എല്ലാ മുസ്ലിങ്ങളും ഹക്കാണെന്നുള്ളതാ, എല്ലാവരും ഹക്കിന്റെ മാർഗത്തിലാണ്, കാരണം എല്ലാവരും പറയുന്നത് ഖുർആനും സുന്നത്തുമാണ്. ഏതൊരു സംഘടനയ്ക്കും ഒരു ബൈലും ഉണ്ടാവും, ഒരു ഭരണഘടന ഉണ്ടാവും, അതൊക്കെ കാണാൻ ഖുർആനും സുന്നത്താണ് ഞങ്ങളുടെ അടിസ്ഥാന പ്രമാണങ്ങൾ എന്നുള്ളത് എഴുതി വെച്ചിട്ടുണ്ടാവും, ഞങ്ങൾ അത് രണ്ടും അംഗീകരിക്കുന്നു എന്നുള്ളത് എഴുതി വെച്ചിട്ടുണ്ടാവും. അപ്പൊ ചില ആളുകൾ ഈ നിലപാടാ സ്വീകരിക്കുന്നത്, എന്ത് എല്ലാ ഹക്കുണ്ട്, എല്ലാറ്റിലും ഹക്കുണ്ട്, എല്ലാവരും എന്താ മുസ്ലിങ്ങളല്ലേ. അത് റസൂലുള്ള പറഞ്ഞിട്ടില്ല, അത് നമ്മുടെ വകയാണ്. റസൂലുള്ള പറഞ്ഞോ ഇങ്ങനെ മുസ്ലിങ്ങൾ 73 ഭിന്നിക്കുമ്പോൾ എല്ലാവരും ഹക്കിലാണ്, എല്ലാറ്റിലും ഹക്കുണ്ട് എന്നുള്ളത് റസൂലുള്ള പറഞ്ഞിട്ടുണ്ടോ? റസൂലുള്ള പറഞ്ഞിട്ടുണ്ടോ? റസൂലുള്ള പറഞ്ഞിട്ടില്ലല്ലോ. അത് റസൂലുള്ള പറഞ്ഞിട്ടുണ്ടോ? ആ ഒരു നിലപാട് ചില ആളുകൾ സ്വീകരിക്കുന്നുണ്ട്. ഞാൻ എല്ലാവരും ഖുർആനും സുന്നത്തല്ലേ പറയുന്നത്, എല്ലാ മുസ്ലിങ്ങളും, അതുകൊണ്ട് എല്ലാവരും ഹക്കുണ്ട്, അതുകൊണ്ട് ഞാൻ എല്ലാം കേൾക്കും, എനിക്ക് എല്ലാത്തിലും മെമ്പർഷിപ്പ് ഉണ്ട്, അതിന് യോഗ്യതയായിട്ട് പറയുന്ന ആളുകളുണ്ട്. അങ്ങനെ എല്ലാം ഹക്കാണെന്നുള്ളത് റസൂലുള്ള പറഞ്ഞിട്ടില്ല. റസൂലുള്ള പറഞ്ഞത് എന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് 73 ഭിന്നിക്കുമ്പോൾ 72 നരകത്തിൽ എന്നാ പറഞ്ഞത്. ഇതിനല്ലാത്തത് പറയുന്നത് ഉള്ളത് പറഞ്ഞാൽ പോരെ, ഉള്ളതുള്ളതുപോലെ പറഞ്ഞാൽ പോരെ, 72 നരകത്തിൽ ഒന്ന് മാത്രം സ്വർഗത്ത്. അങ്ങനെയുള്ള റസൂലുള്ള പറഞ്ഞത്, എല്ലാറ്റിലും ഹക്കുണ്ട് എന്നുള്ളതല്ല, അങ്ങനെ റസൂലുള്ള പറഞ്ഞിട്ടില്ല. 72 നരകത്തിൽ എന്നാ പറഞ്ഞത്, ഒന്ന് മാത്രം സ്വർഗത്തിൽ. അപ്പൊ അത് നിന്ന് മനസ്സിലായല്ലോ, അതിലൊരു ശക്ക് ഉണ്ടാകേണ്ട കാര്യമില്ല. അപ്പൊ ഞാനൊന്നിലേക്കില്ല എന്ന് പറഞ്ഞിട്ട് മാറിയിരിക്കല്ല ചെയ്യേണ്ടത്, അതല്ലെങ്കിൽ എല്ലാറ്റിലും ഹക്കുണ്ട് എന്ന് സ്ഥാപിച്ചെടുക്കുകയല്ല ചെയ്യേണ്ടത്, അതൊരു വിശ്വസീകരിക്കേണ്ട നിലപാടല്ല. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഒന്ന് മാത്രം സ്വർഗത്തിൽ, അത് ആ ഒന്നിന്റെ കൂടെ നിൽക്കണം. ഇങ്ങനെ മുസ്ലിങ്ങൾ ഭിന്നിക്കുമ്പോൾ ഗ്രൂപ്പുകളാകുമ്പോൾ പാർട്ടികളാകുമ്പോൾ കക്ഷികളാകുമ്പോൾ സംഘങ്ങളാകുമ്പോൾ സംഘടനകളാകുമ്പോൾ ഒന്ന് മാത്രം സ്വർഗത്തിൽ. അത് 1, 2, 3, 4, 5, 6 അങ്ങനെയല്ല എണ്ണേണ്ടത്, അത് എണ്ണുന്ന രൂപം വേറെ ഉണ്ട്, ബിദഅത്തിന്റെ റൂസുകൾ ഉണ്ടാവും, പിന്നെ അതിൽ നിന്ന് പിരിഞ്ഞു പോകലാണ്. ഇൻഷാല്ലാഹ് അത് വേറൊരു ദർസിൽ നമ്മൾ പഠിക്കേണ്ടതാണ്, എങ്ങനെയാണ് അത് പിരിഞ്ഞ് 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 73 ആകണം എന്നുള്ളത്, 73 എങ്ങനെയാണ് ആയിത്തിരുന്നുള്ളത് വേറെ നമ്മൾ മനസ്സിലാക്കണം, അത് പോകട്ടെ. ഇവിടെ ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇങ്ങനെ മുസ്ലിങ്ങൾ ഭിന്നിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അങ്ങനെ ഭിന്നിക്കുമ്പോൾ 72 നരകത്തിലാണ്, ഒന്ന് മാത്രം സ്വർഗത്തിലാണ്, അതും ഹദീസിൽ പറഞ്ഞു. അത് മാത്രമല്ല പറഞ്ഞത്, ആ സ്വർഗത്തിലേക്ക് പോകുന്നവർ ആരാണ് അതും പറഞ്ഞു. ആ നിലപാടാണ് നമ്മൾ ഈ സന്ദർഭത്തിൽ സ്വീകരിക്കേണ്ടത്. കാരണം ഇന്ന് ശുബഹാത്തുകളും ശക്കുകളും വർദ്ധിച്ചുകൊണ്ടിരിക്കണം, ഖിലാഫുകളും ഇഖ്തിലാഫുകളും ഫിർഖത്തുകളും ഫുറഖകളും വർദ്ധിച്ചുകൊണ്ടിരിക്കണം, കക്ഷികൾ വർദ്ധിച്ചുകൊണ്ടിരിക്കണം. അപ്പൊ ഈ സന്ദർഭത്തിൽ നമ്മൾ സ്വീകരിക്കേണ്ട നമ്മുടെ രക്ഷാമാർഗം അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി വസല്ലം പഠിപ്പിച്ച ആ മാർഗം സ്വീകരിക്കലാണ്. ഏതാണ് ആ മാർഗം? അൽ ജമാഅ. ആ അൽ ജമാഅത്തിലാണോ ഞാൻ നിങ്ങളുള്ളത് എന്നുള്ളത് പരിശോധിക്കുക. ആണോ? സ്വർഗത്തിലാണ്. ഇല്ലേ? നരകത്തിലാണ്. ഇനി ആ നരകത്ത് പോകുന്ന 72 എണ്ണത്തിന് ചിലപ്പോൾ സ്വർഗത്തേക്ക് വരുന്നവരുണ്ടാവും. അത് വേറൊരു വിഷയമാണ്. അതൊക്കെ സുദീർഘമായിട്ട് വേറെ നമ്മൾ പഠിക്കേണ്ട വിഷയമാണ്. ഒന്ന് മാത്രം സ്വർഗത്തിൽ 72 എണ്ണം നരകത്തിൽ എന്ന് പറയുമ്പോൾ ആ 72 വിഭാഗങ്ങളുടെ കൂട്ടത്തിൽ നരകത്തിൽ ഖാലിദീങ്ങൾ ഉണ്ടാകും. കുറച്ചു കാലം നരകത്തിൽ കടന്നതിന് ശേഷം സ്വർഗത്തിലേക്ക് പോരുന്ന ആളുകൾ ഉണ്ടാകും. അതൊക്കെ വേറെ ചർച്ചകളാണ്. അതൊക്കെ നമുക്ക് വേറെ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. അപ്പൊ നമ്മൾ നിലകൊള്ളേണ്ടത് ഈ അൽ ജമാഅത്തിലാണ് നിലകൊള്ളേണ്ടത്. ആ അൽ ജമാഅത്തിലാണോ നമ്മൾ അല്ലേ നമ്മൾ? അതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. അതാണ് രക്ഷയുടെ മാർഗം. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത്, അൽ ജമാഅ. അവര് മാത്രമാണ് സ്വർഗത്തിന്റെ ആളുകൾ. അവർ മാത്രമാണ് സ്വർഗത്തിൽ പോവുക. അതാണ് മറ്റേ റിവായത്തിൽ പറഞ്ഞത് എന്ത്? മാ അന അലൈഹിൽ യൗമ വഅസ്ഹാബി. ഞാനും എന്റെ സഹാബികളും ഏതൊരു മാർഗമാണോ സ്വീകരിച്ചത് ആ മാർഗം സ്വീകരിക്കുന്ന ആളുകൾ. ഈ ഹദീസിന്റെ തന്നെ വേറെ ചില റിവായത്തുകളിൽ വന്നിട്ടുണ്ട്. ഇർബാൽ ഇബ്നു സാരി റളിയല്ലാഹുവിൽ നിന്ന് വന്നിട്ടുള്ള പ്രസിദ്ധമായിട്ടുള്ള ഹദീസ്. ആ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫൈന്നഹു മൻ യഇശ് മിൻകും ബഅദി ഫസയറ ഇഖ്തിലാഫൻ കസീറ. എനിക്ക് ശേഷം ജീവിച്ചിരിക്കുന്ന നിങ്ങൾ ഒരുപാട് ഇഖ്തിലാഫുകൾ കാണും. നിങ്ങൾക്കിടയിൽ ഒരുപാട് ഇഖ്തിലാഫുകൾ ഉണ്ടാകും. ഉണ്ടാകില്ല എന്നല്ല, ഉണ്ടാകും. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും. തൗഹീദിന്റെ കാര്യത്തിൽ, ഷിർക്കിന്റെ കാര്യത്തിൽ അത് ഉണ്ടാക്കും. അത് പ്രമാണങ്ങളിൽ അത് വ്യക്തമാണ്. പിന്നീട് എന്തുകൊണ്ട് ഇഖ്തിലാഫുകൾ ഉണ്ടാകുന്നു? അതിന് കാരണങ്ങളുണ്ട്, അതിനതിന്റേതായ വിഷയങ്ങളുണ്ട്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾക്കിടെ നിങ്ങൾ എന്ത് കാണും? ഇഖ്തിലാഫുകൾ കാണും, ധാരാളം കാണും. ആ സന്ദർഭത്തിൽ നിങ്ങൾ സ്വീകരിക്കേണ്ട നിലപാടെന്താണ്? ഫഅലൈക്കും ബിസുന്നതി. നിങ്ങൾ എന്റെ സുന്നത്ത് മുറുകെ പിടിക്കണം, നിർത്തിയില്ല. വസുന്നത്തിൽ ഖുലഫായി റാഷിദീൻ അൽ മഹ്ദിയീൻ. സച്ചരിതരായ ഖുലഫാക്കളുടെ സുന്നത്തും നിങ്ങൾ മുറുകെ പിടിക്കണം. രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, എന്റെ സുന്നത്ത് നിങ്ങൾ മുറുകെ പിടിക്കണം. അലൈക്കും ബിസുന്നതി. അപ്പൊ ഇഖ്തിലാഫുകൾ ഉണ്ടാകുമ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾ തീർക്കാനുള്ള ഒരൊറ്റ മാർഗം ഇത് മാത്രമാണ്. എന്ത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ മാർഗം. നിങ്ങൾ സ്വീകരിക്കേണ്ടത് എന്താണ്? എന്റെ സുന്നത്ത് നിങ്ങൾ മുറുകെ പിടിക്കുക, എന്റെ സച്ചരിതരായ ഖുലഫാക്കളുടെ സുന്നത്തും നിങ്ങൾ മുറുകെ പിടിക്കുക. മുറുകെ പിടിച്ചാൽ മാത്രം പോരാ, അല്ലു അലൈഹ ബിൻ വാജിദ്. അണപ്പല്ലുകൾ കൊണ്ട് നിങ്ങളത് കടിച്ചു പിടിക്കണം. അണപ്പല്ലുകൾ കൊണ്ട് കടിച്ചു പിടിക്കണം. എന്നിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങൾ പറയുന്നത്. പുതിയ കാര്യങ്ങൾ, മതത്തിലുണ്ടാകുന്ന പുതിയ കാര്യങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണം. ഫൈനക്കുല്ല ബിദഅത്തിൻ ലലാല എന്ന് പറയുന്ന ഹദീസ് അബൂദാവൂദൊക്കെ ഉദ്ധരിച്ചിട്ടുള്ള പ്രസിദ്ധമായിട്ടുള്ള ഹദീസാണ്. അപ്പൊ ഈ രണ്ട് ഹദീസിലും ഒരൊറ്റ ആദർശമാണ്, നിലപാടാണ്, കാര്യമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതായത് അൽ ജമാഅത്തിൽ നമ്മൾ നിലകൊള്ളണം. അതേപോലെ തന്നെ ഞാനും സ്വഹാബത്തും ഏതൊരു മാർഗം സ്വീകരിച്ചോ ആ മാർഗം നിങ്ങൾ സ്വീകരിക്കണം. എന്റെ സച്ചരിതരായ ഖലീഫമാരുടെ ആ സുന്നത്ത് നിങ്ങൾ സ്വീകരിക്കണം. ഇത് ആയത്തുകളിലൂടെ, ഹദീസുകളിലൂടെ പഠിപ്പിക്കപ്പെട്ടു. വിശുദ്ധ ഖുർആനിൽ അല്ലാഹ് പറഞ്ഞു സൂറത്ത് തൗബയിലെ 119-ാമത്തെ ആയത്തിൽ, യായുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ, ഇത്തഖുല്ലാ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. വഖൂനു മഅസ്സാദിഖീൻ, നിങ്ങൾ ആരുടെ കൂടെ നിലകൊള്ളണം? നിങ്ങൾ സ്വാദിഖീങ്ങളുടെ കൂടെ ആയിരിക്കണം. നിങ്ങൾ സത്യം പറയുന്നവരുടെ കൂടെ ആകണം നിങ്ങൾ. അപ്പൊ ആരാണ് സത്യം പറയുന്നവർ? ആ സത്യം പറയുന്നവരുടെ കൂടെയാണ് നിങ്ങൾ നിലകൊള്ളേണ്ടത്. അപ്പൊ ഇത്തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും, പ്രശ്നങ്ങൾ ഉണ്ടാകും, ഭിന്നിപ്പുകൾ ഉണ്ടാകും, കക്ഷികൾ ഉണ്ടാകും. അവിടെ നിങ്ങൾ സ്വീകരിക്കേണ്ട നിലപാട് എന്തായിരിക്കണം? വഖൂനു മഅസ്സാദിഖീൻ. ആരാണോ സത്യം പറയുന്നത് ആ സത്യം പറയുന്നവരുടെ കൂടെ ആയിത്തീരണം നിങ്ങൾ. ഇതാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. ഈ നിലപാട് അൽ ജമാഅ. അൽ ജമാഅ കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എന്താണ്? അതൊരു സംഘടന എന്നുള്ള അർത്ഥത്തിലാണോ? അങ്ങനെ ചില ആളുകൾ തെറ്റിദ്ധരിപ്പിക്കാറുണ്ട്. അത് വിശദമായിട്ട് പറയേണ്ട ഒരു കാര്യമാണ്. ഞാൻ ആ ഒരു വിഷയത്തിലേക്ക് ഈ സന്ദർഭത്തിൽ പോകുന്നില്ല. സംഘടനയോടുള്ള സലഫി പണ്ഡിതന്മാരുടെ നിലപാട് എന്താണെന്നുള്ളത് വേറെ നമ്മൾ വിശദമായിട്ട് പഠിക്കേണ്ടതുണ്ട്. എന്നാൽ ഏത് ഹദീസിൽ എവിടെ ജമാഅത്ത് എന്ന് കണ്ടാലും, കണ്ടോ, സംഘടനയിൽ നിൽക്കണം, ഈ ഒരു കാരണം കൊണ്ട് തന്നെ ഇന്ന് നമ്മുടെ കേരളത്തിലുള്ള മതസംഘടനകളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മെമ്പർഷിപ്പ് എടുത്തിട്ടുള്ള അല്ലെങ്കിൽ അതിന്റെ ആളുകളായിട്ട് നടക്കുന്ന ഒരുപാട് ആളുകളെ നമുക്കറിയാം. അവർക്കറിയാം ആ സംഘടനകൾ സ്വീകരിച്ചിട്ടുള്ള നിലപാടുകളൊന്നും അത് പൂർണ്ണമായിട്ടും സലഫി നിലപാടല്ല സ്വീകരിച്ചിട്ടുള്ളത് എന്നുള്ളത് അവർക്ക് നല്ലപോലെ അറിയാം. ഇന്ന് സലഫിയത്തിന്റെ ആളുകൾ എന്ന് അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ കേരളത്തിൽ ഒരുപാടുണ്ട്. അപ്പൊ അതിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് തന്നെ അറിയാം പല നിലപാടുകളും സംഘടനാ നേതാക്കന്മാർ പറയുന്ന നിലപാടുകളാണ്, സംഘടനയുടെ നിലപാടുകളാണ്. അത് ലോകത്തുള്ള സലഫി പണ്ഡിതന്മാർ സ്വീകരിച്ചിട്ടുള്ള നിലപാടല്ല. അത് ഹദീസുകളുടെ വ്യാഖ്യാനത്തിന്റെ കാര്യത്തിലാണെങ്കിലും അതല്ലാത്ത വിഷയങ്ങളിലാണെങ്കിലും ഏത് സംഗതിയിലാണെങ്കിലും അത് ഏത് വിഷയമാകട്ടെ, അഖീദാപരമായ കാര്യങ്ങളാകട്ടെ, ഇബാദത്തുകൾ സംബന്ധമായിട്ടുള്ള വിഷയങ്ങളാകട്ടെ, അല്ലെങ്കിൽ ഹദീസുകൾ സ്വീകരിച്ചുള്ള നിലപാടുകളാകട്ടെ, അത് പൂർണ്ണമായിട്ടും സലഫി നിലപാടല്ല എന്നറിയുന്ന അംഗീകരിക്കുന്ന ആളുകൾ ഈ സംഘടനകളിലുണ്ട്. എന്നിട്ട് അവർ പറയുന്നത് എന്താ വെച്ചാൽ, ഞങ്ങൾക്കറിയാം ഇതൊന്നും പൂർണ്ണമായിട്ടും സലഫി നിലപാടല്ല, പക്ഷേ ഒരു ജമാഅത്തിൽ നിലനിൽക്കണ്ടേ, അതുകൊണ്ടാണ് ഞങ്ങൾ ഇതിനെ നിലനിൽക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ന്യായീകരിക്കുന്ന ആളുകളുണ്ട്. അവർക്ക് ജമാഅത്ത് എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഒരു സത്യം. അപ്പോൾ ഇവിടെ അൽ ജമാഅത്ത് കൊണ്ടുള്ള ഉദ്ദേശം ഹഖിന്റെ കൂടെ നിൽക്കുക എന്നുള്ളതാണ്. ഇവിടെ അൽ ജമാഅത്ത് കൊണ്ടുള്ള ഉദ്ദേശം എന്താണ്? ഹഖ് എന്താണോ അതാണ് അൽ ജമാ. ഇവിടെ ഹക്കാണ് അൽ ജമാ. അൽ ജമാഅത്തിന്റെ ഒന്നുകൂടിയിട്ടുള്ള അർത്ഥം പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ദീൻ പഠിച്ച ആളുകളാണ് സ്വഹാബത്ത്. ആ സ്വഹാബത്തിന്റെ മാർഗം അവരാണെന്ത്? അൽ ജമാ. കാരണം ആയത്തുകളും ഹദീസുകളും, അതായത് ദീന്, ആ ദീന് ലഭിച്ചതാർക്ക? റസൂലുള്ളാഹിക്ക് വഹിയായിട്ട് കിട്ടി. ആ വഹി റസൂലുള്ളാഹിയിൽ നിന്ന് നേരിട്ട് കേട്ടവരാണ് ആര്? സ്വഹാബികൾ. അവരാണ് അൽ ജമാഅ. ഒന്നുകൂടി വിശദമായിട്ട് പറഞ്ഞാൽ ആ സ്വഹാബികളിൽ നിന്ന് ദീൻ സ്വീകരിച്ച ആളുകളാണ് ആര്? താബിഈങ്ങൾ. അവരിൽ നിന്ന് അത്ബാഉ അത്താബിഈൻ അല്ലെങ്കിൽ തബഉ താബിഈൻ, ഇത് മൂന്ന് തലമുറ എന്നറിയപ്പെടും. അൽ ഖുറൂനുൽ മുഫല്ലല അസ്സലാസ, ഉത്തമ മൂന്ന് തലമുറ എന്നാണ് ഈ മൂന്ന് നൂറ്റാണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിച്ച സഹാബത്ത്, താബിഈങ്ങൾ, തബഉ താബിഈങ്ങൾ അവരറിയപ്പെടുന്നത്. ഇവരാണ് നമ്മുടെ സലഫുകൾ. നമ്മൾ സലഫികൾ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ഇവരാണ്. എന്തുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറഞ്ഞു, ഖൈറുൽ ഖുറൂനി ഖൈറുൻ നാസി ഖർണി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും, അതാണ് അതിൽ ശരിയായിട്ടുള്ള പ്രയോഗം. ഖൈറുന്നാസി ഖർണി, ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസ്. ആ ഹദീസിൽ ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിൽ നിന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖൈറുന്നാസി ഖർണി, എന്റെ കൂടെ ജീവിച്ച ആ തലമുറ അവരാണ് ജനങ്ങളിൽ വെച്ച് ഏറ്റവും നല്ല തലമുറ. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഹീന് സാക്ഷ്യം വഹിച്ചവർ, ഖുർആൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചുണ്ടിൽ നിന്നും നാവിൽ നിന്നും കേട്ട ഒരു തലമുറ, അതാണ് സ്വഹാബത്ത്. ആ സ്വഹാബികളിലൂടെ ചുണ്ടിൽ നിന്നും നാവിൽ നിന്നും ഖുർആനും ഹദീസും കേട്ട് മനസ്സിലാക്കിയ തലമുറ, അതാണ് താബിഈങ്ങൾ. പിന്നീട് തബഉ താബിഈങ്ങൾ, ആ താബിഈങ്ങളിൽ നിന്ന് ഇൽമു നേരിട്ട് സ്വീകരിച്ച തബഉ താബിഈങ്ങൾ, പിന്നീട് അതിനുശേഷം ഓരോ കാലഘട്ടത്തിലും വന്ന അഹ്ലു സുന്നയുടെ ഇമാമിങ്ങൾ, നേരത്തെ പറഞ്ഞ താബിഈങ്ങളുടെ തബഉ താബിഈങ്ങളുടെ ശിഷ്യന്മാരായിട്ടുള്ള ഇമാമിങ്ങൾ, മുഹദ്ദിസീങ്ങൾ, ഇവർ സ്വീകരിച്ചിട്ടുള്ള നിലപാട്. ഇപ്പൊ ഒരു ഹദീസ് നമ്മുടെ ഇടയിൽ വന്നു, ആ ഹദീസ് സഹാബത്ത് കണ്ടിട്ടുണ്ടല്ലോ, അവരെ ഹദീസിനെ വിശദീകരിച്ചിട്ടുണ്ടാവും. ആ ഹദീസ് സഹാബികളിൽ നിന്ന് കേട്ട താബിഈങ്ങളുണ്ടല്ലോ, അവരെ ഹദീസിനെ എങ്ങനെ മനസ്സിലാക്കി. ആ താബിഈങ്ങളിൽ നിന്ന് ഹദീസ് കേട്ട തബഉ താബിഈങ്ങളുണ്ടല്ലോ, അത് ഏത് ഹദീസാണെങ്കിലും ഏത് വിഷയമാണെങ്കിലും, അത് ഇബാദല്ലാഹീനൂനി ആകട്ടെ, അതല്ലാത്ത തവസ്സിലുമായി ബന്ധപ്പെട്ട ഹദീസുകളാകട്ടെ, ഇസ്തിഗാസയുമായി ബന്ധപ്പെട്ട ഹദീസുകളാകട്ടെ, ജിന്നുമായി ബന്ധപ്പെട്ട ഹദീസുകളാകട്ടെ, ഈ ഹദീസുകളൊക്കെ റസൂലുള്ളാഹിന്റെ കൂടെ ജീവിച്ച സഹാബികൾ പഠിച്ച ഹദീസ്, സഹാബികളിൽ നിന്ന് താബിഈങ്ങൾ പഠിച്ച ഹദീസ്, അവരിൽ നിന്ന് തബഉ താബിഈങ്ങൾ പഠിച്ച ഹദീസ്, പിന്നീട് അവരുടെ ശിഷ്യന്മാര്, ശിഷ്യന്മാരായിട്ടുള്ള ഇമാമിങ്ങൾ, മുഹദ്ദിസീങ്ങൾ, മുജദ്ദിദീങ്ങൾ, ഇവരൊക്കെ ആ ഹദീസും ഇവരാ ഹദീസ് കണ്ടിട്ടുണ്ട്, ഇവരാ ഹദീസിന് ഷറഹ് ചെയ്തിട്ടുണ്ട്, ഇവരാ ഹദീസ് ജനങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതിങ്ങനെ ഒരു തലമുറ തലമുറ തലമുറകളായിട്ട് കൈപോന്നി വന്നിട്ടുള്ള ആശയം, വിശദീകരണം, മായന, അതിന്റെ ഷറഹ് എന്താണോ, അവരതെങ്ങനെ വിശദീകരിച്ചോ, അവർ ആയത്തുകളെയും ഹദീസുകളെയും എങ്ങനെ മനസ്സിലാക്കിയോ, അതേപോലെ നമ്മളും മനസ്സിലാക്കുക. എന്നാലും മുസ്ലിങ്ങൾക്കിടയിൽ ഐക്യമുണ്ടാകും, അഭിപ്രായ വ്യത്യാസങ്ങൾ തീരും, അത് ഏത് വിഷയത്തിലും. അങ്ങനെയാണ് മുസ്ലിങ്ങൾ ഐക്യപ്പെടേണ്ടത്. വഅ്തസിമു ബിഹബ്ലില്ലാഹി ജമീഅൻ വലാ തഫറഖു. നിങ്ങൾ അള്ളാഹുവിന്റെ ഹബിലിൽ നിങ്ങൾ മുറുകെ പിടിക്കണം, അതിൽ നിങ്ങൾ ഭിന്നിക്കരുത്. അവിടെ ഹബിലി കൊണ്ടുള്ള ഉദ്ദേശം ശരീഅത്താണ്, അൽ ഖുർആനു വസ്സുന്ന. ഖുർആനും സുന്നത്തും എന്നുള്ളത് മാത്രം പറഞ്ഞാൽ പോരെ. അതെന്തുകൊണ്ടാ? ഖുർആനും സുന്നത്തും നമ്മുടെ മുമ്പിലുണ്ട്, രണ്ട് ടെക്സ്റ്റുകളുണ്ട്. എന്നിട്ട് എന്റെ ബുദ്ധിക്കനുസരിച്ച് തോന്നിയത് ഞാൻ മനസ്സിലാക്കാൻ പറ്റൂല. അതുകൊണ്ടാണ് അത് സ്വഹാബത്ത് എങ്ങനെ മനസ്സിലാക്കിയോ, താബിഈങ്ങൾ എങ്ങനെ മനസ്സിലാക്കിയോ, തബഈ താബിഈങ്ങൾ എങ്ങനെ മനസ്സിലാക്കിയോ, പിന്നീട് ലോകത്ത് വന്ന സലഫി പണ്ഡിതന്മാർ, ഉലമാക്കള്, ഇമാമിങ്ങൾ അവര് വിശദീകരിച്ച പോലെ, അവർ മനസ്സിലാക്കിയത് പോലെ. കാരണം ഒരു ആയത്ത് ഒരു ഹദീസ് അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കേട്ടതാരാണ്? സ്വഹാബികളാണ്. ആ സ്വഹാബികളിൽ നിന്ന് കേട്ടതാരാണ്? താബിഈങ്ങളാണ്. പിന്നീട് ആരാണ്? തബഈ താബിഈങ്ങളാണ്. പിന്നീട് അവരുടെ ശിഷ്യന്മാരാണ്, അവരുടെ ശിഷ്യന്മാരാണ്, അവരുടെ ശിഷ്യന്മാരാണ്. അങ്ങനെ കൈമാറി കൈമാറി പോന്നതാണ് ഇൽമു എന്നുള്ളത്. അപ്പൊ ആ ഒരു നിലപാട് ഏത് വിഷയത്തിൽ നമ്മൾ സ്വീകരിച്ചാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് സ്വീകരിക്കണം എന്നുള്ളതാണ്. മാ അന അലൈഹിൽ യൗമ വഅസ്ഹാബി. അത് ഏത് വിഷയത്തിലും ഇന്ന് നമ്മൾ ഒരു 10,000 വട്ടം ചർച്ച ചെയ്യുന്ന ഹദീസുകള്, വിഷയങ്ങള്, അത് ഏത് വിഷയമാകട്ടെ, ഏത് സംഗതിയാകട്ടെ, അത് ഇമാമിങ്ങൾ കണ്ട ഹദീസുകളല്ലേ, താബിഈങ്ങൾ കണ്ട ഹദീസുകളല്ലേ, തബഈ താബിഈങ്ങൾ കണ്ടതല്ലേ, അഹ്ലു സുന്നയുടെ മഹാന്മാരായ ഉലമാക്കൾ കണ്ട, ഹർജ് ചെയ്ത, ഷറഹ് ചെയ്ത 100 കണക്കിന്, 200 കണക്കിന്, എത്രയോ കണക്കിന് ഹദീസിന്റെ ഷറഹുകൾ എഴുതപ്പെട്ട ഹദീസുകളല്ലേ, വിശദീകരിക്കപ്പെട്ട ഹദീസുകളല്ലേ. അതുകൊണ്ട് അവർ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കണം. ഇതൊന്നും ചെയ്യുന്നതിന് പകരം നമ്മളൊരു 10 ആൾക്കാർ മീറ്റിംഗ് കൂടിയിട്ട് അതൊരു അജണ്ടയായി സ്വീകരിച്ചിട്ട് കുറെ ആളുകൾ നടക്കാം, എന്നിട്ട് ജമാഅത്തിൽ നിൽക്കണം എന്നുള്ള ന്യായീകരണവും പറയാം. മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹത്തിൽ നിന്ന് വന്നിട്ടുള്ള പ്രസിദ്ധമായിട്ടുള്ള അസർ, ആ അസറിൽ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു പറഞ്ഞു, അൽ ജമാഅത്തു മാ വാഫഖൽ ഹഖ വലൗ കുന്ത വഹദക. ജമാഅത്ത് എന്നുള്ളത് സത്യം സ്വീകരിക്കലാണ്. മാ വാഫഖൽ ഹഖ, സത്യത്തിന്റെ കൂടെ നിൽക്കലാണ് ജമാഅത്ത് എന്നുള്ളത്. വൈൻ കുന്ത വഹദക്, നീ ഒറ്റക്കാണെങ്കിലും. അപ്പൊ നീ ഒറ്റക്കാണ്, നീ ആ സ്വഹാബത്തിന്റെ മാർഗത്തിലാണ്, നീ താബിഈങ്ങളുടെ മാർഗത്തിലാണ്, നീ ആ സലഫിന്റെ മനഹജിലാണ്, പക്ഷെ നീ ഒറ്റക്കുള്ളൂ എങ്കിൽ നീയാണ് ജമാഅത്ത്. ആര് പറഞ്ഞത്? ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്. അൽ ജമാഅ മാ വാഫഖൽ ഹഖ, ഹഖിനോട് യോജിച്ച നിലപാട് സ്വീകരിക്കലാണ് ജമാഅത്ത് എന്നുള്ളത്. വൈൻ കുന്ത വഹദക, നീ ഒറ്റക്കാണെങ്കിലും, നീ ഒറ്റക്കാണെങ്കിലും, നീ ഒറ്റക്കേ ഉള്ളൂ, പക്ഷെ നീ അഹ്ലു സുന്നയുടെ മാർഗത്തിലാണ്, മഹാഭൂരിപക്ഷം വരുന്ന ആളുകളും നീ സ്വീകരിച്ച നിലപാടിനെതിരാണ്, അതല്ലെങ്കിൽ ആദ്യ തലമുറ സ്വീകരിച്ച നിലപാടിനെതിരാണ് എങ്കിൽ അവരല്ല ജമാഅത്ത്. നമ്മൾ ആളുകൾ തലക്കുത്തനെ മനസ്സിലാക്കി. അവിടെ ജമാഅത്ത് ആരാണ്? ഒരാളുള്ളൂ. ആ ഒരാളാണ് ഹഖിന്റെ മാർഗത്തിലെങ്കിൽ ആ ഒരാളാണ് അൽ ജമാഅ. കാരണം മാ അന അലൈഹി യൗമ വസ്ഹാബി, അലൈക്കും ബിസുന്നതി വസുന്നതിൽ ഖുലഫായി റാഷിദീന അൽ മഹ്ദിയീൻ. അപ്പൊ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അതിനെ വ്യാഖ്യാനിച്ചത് ഈ രൂപത്തിലാണ്. ഫുദൈൽ ഇബ്നു ഇയാദ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറഞ്ഞൊരു വാചകം, അദ്ദേഹത്തിൽ വന്നിട്ടുള്ള അസർ, ഇമാം ഷാത്തബി അദ്ക്കാർ, ഇമാം നവവിന്റെ അദ്ക്കാറിലൊക്കെ ഉദ്ധരിച്ചിട്ടുള്ള പ്രസിദ്ധമായിട്ടുള്ള വാചകം, അദ്ദേഹം പറഞ്ഞു, ഇൽസം തരീഖൽ ഹുദ, ഹുദയുടെ മാർഗത്തെ നീ മുറുകെ പിടിക്കണം. ഇൽസം, മുറുകെ പിടിക്കണം. തരീഖൽ ഹുദ, സന്മാർഗത്തിന്റെ മാർഗത്തെ. വലാ യദുറു ഖില്ലത്തു സാലിഖീൻ, ആ ഹുദയുടെ മാർഗത്തിലുള്ളത് വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ, അതൊരിക്കലും നിനക്ക് ബുദ്ധിമുട്ടുണ്ടാക്കൂല, അതൊരിക്കലും നിനക്ക് ഉപദ്രവം ചെയ്യൂല. അപ്പൊ അഹ്ലു സുന്നയുടെ മാർഗത്തിലുള്ളത് കുറച്ചേ ആളുകൾ ഉള്ളൂ എങ്കിലും അതൊരിക്കലും നിനക്ക് ബുദ്ധിമുട്ടുണ്ടാക്കൂല. നീ സ്വീകരിക്കേണ്ടത് ആ മാർഗമാണ്. വയ്യാക വതുർഖൽ ളലാല, ളലാലത്തിന്റെ മാർഗങ്ങളെ, വഴികളെ നീ സൂക്ഷിക്കണം. വലാ തഅ്തറ ബികസ്റത്തിൽ ഹാലിഖീൻ, അതിൽ ഒരുപാട് ആളുകൾ ഉണ്ടാകും, ആ നശിച്ചു പോകുന്ന ആളുകളുടെ ആധിക്യം കണ്ട് നീ വഞ്ചിതനാകരുത്. ആരാ? ഫുദൈൽ ഇബ്നു ഇയാദ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ നിർദ്ദേശമാണ്. അപ്പൊ ഹുദയുടെ മാർഗത്തിൽ ആൾക്കാർ കുറച്ചേ ഉള്ളൂ, ആ മാർഗമാണ് നീ സ്വീകരിക്കേണ്ടത്. എന്നാൽ ഹുദൈബയുടെ മാർഗം വിട്ട, ആ സലഫിയത്തിന്റെ മാർഗം വിട്ട ആളുകൾ ഒരുപാടുണ്ടാകും. ആ മാർഗം കണ്ട് നീ വഞ്ചിതനായിത്തീരരുത് എന്നുള്ളത് ആര് വിശദീകരിക്കണം? ഫുദൈൽ ഇബ്നു ഇയാദ് റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കണം. അബൂശാമ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറഞ്ഞു, ഈ ജമാഅത്തിനെ പറ്റി വന്നിട്ടുള്ള ഹദീസുകളെ വിശദീകരിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, ഹൈസു ജാഅൽ അംറു ബിൽ ലുസൂമിൽ ജമാഅ, ഹദീസുകളിൽ വന്നിട്ടുണ്ട് എന്റെ ജമാഅത്തിനെ മുറുകെ പിടിക്കണം. ഫൽ മുറാദു ബിഹി ലുസൂമുൽ ഹഖി, അവിടെ ജമാഅത്തിനെ മുറുകെ പിടിക്കണം എന്ന് പറഞ്ഞാൽ ഹഖനെ മുറുകെ പിടിക്കണം എന്നുള്ളതാണ്. വത്തിബാഹു, അതിനെ പിൻപറ്റണം എന്നുള്ളതാണ്. വൈൻ കാനൽ മുത്തമസ്സിഖു ബിൽ ഹഖി ഖലീലൻ വൽ മുഖാലിഫു കസീറ, അദ്ദേഹം പറഞ്ഞെന്താ, ആ ഹക്കിനെ മുറുകെ പിടിക്കുന്ന ആളുകൾ വളരെ കുറവാണ്, ആ ഹക്കിനോട് എതിരായ നിലപാട് സ്വീകരിച്ച ആളുകൾ ഒരുപാടുണ്ട് താനും. എങ്കിലും ആ ഹക്കിന്റെ മാർഗമാണ്, ആ സത്യത്തിന്റെ മാർഗം നീ മുറുകെ പിടിക്കണം, അതാണ് അൽ ജമാഅത്ത്. ലിഅന്നൽ ഹഖ അല്ലദി കാനത്ത് അലൈഹിൽ ജമാഅത്തുൽ ഊലാ മിനൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വസ്ഹാബുഹു റളിയല്ലാഹു അൻഹു, കാരണം ഹക്ക് എന്നുള്ളത് റസൂലുള്ളാ നിലകൊണ്ട മനഹജാണ്, സ്വഹാബത്ത് നിലകൊണ്ട മനഹജാണ്, ആ മനഹജാണ് ഹക്ക്. അതുകൊണ്ട് വലാ നദറ ഇലാ കസറത്തി അഹ്ലിൽ ബാത്തിലി ബഅദഹും, അവർക്ക് ശേഷം വന്നിട്ടുള്ള, അവർക്ക് വിരുദ്ധമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചിട്ടുള്ള ആളുകളുടെ ആധിക്യത്തിലേക്ക് നീ നോക്കേണ്ടതില്ല, അതിലേക്ക് നീ തിരിഞ്ഞു നോക്കേണ്ടതില്ല. അപ്പൊ ഹക്കിനെ പിൻപറ്റുകയാണെന്ത് ജമാഅത്ത് എന്നുള്ളതാണ് ആര് വിശദീകരിക്കുന്നത്? അദ്ദേഹം വിശദീകരിക്കുന്ന അബൂശാമ റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കുന്നത്. ഷെയ്ഖ് നാസിറുദ്ദീൻ അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറഞ്ഞു, കസറത്തുൽ അത്ബാഇ വ ഖില്ലതുഹും ലൈസത്തു മിഅയാറൻ ലിമഅരിഫത്തി കൗനി ദാഇയതി അലൽ ഹഖി ഔ ബാത്തിൽ. അദ്ദേഹത്തിന്റെ വാചകം കസറത്തുൽ അത്ബാ, പിൻപറ്റുന്നവരുടെ ആധിക്യമോ വഖില്ലത്തുഹും അവരുടെ കുറവോ ലൈസത്ത് മിഅയാറൻ ലിമഅരിഫത്തി കൗനി ദാഇയ, ഒരു ദാഇ ഒരു പ്രബോധകൻ അയാള് ഹക്കിന്റെ മാർഗത്തിലാണോ ബാത്തിലിന്റെ മാർഗത്തിലാണോ എന്നറിയാനുള്ള അളവുകോലല്ല, അതിന്റെ മാനദണ്ഡമല്ല. അപ്പൊ ആളുകളുടെ ആധിക്യം അല്ലെങ്കിൽ ആളുകളുടെ കുറവ് അങ്ങനെയാണല്ലോ. ഈ ആളുകളെ കാണിക്കുന്നത് എന്തിനാ? ഈ ആളുകൾ പറയുന്നത് എന്താ? സത്യത്തിന്റെ ആളുകളാണെങ്കിൽ നിങ്ങൾ കുറെ ആൾക്കാരുണ്ടാവില്ലേ? നിങ്ങൾ പറയുന്നത് ഹക്കാണെങ്കിൽ എന്തുകൊണ്ട് ആളുകൾ അത് സ്വീകരിക്കുന്നില്ല? നിങ്ങൾ പറയുന്നത് 100% ഹക്കാണെങ്കിൽ സലഫിയത്താണെങ്കിൽ നിങ്ങളുടെ കൂടെ കുറെ ആളുകൾ ഉണ്ടാകേണ്ടതില്ലേ? പക്ഷെ നിങ്ങളുടെ ആളുകൾ, നിങ്ങളുടെ കൂടെ ഉള്ള ആളുകൾ വളരെ കുറവാണല്ലോ. അതുകൊണ്ടാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ വാചകം, സത്യത്തോട് യോജിക്കുന്ന ഒരു നിലപാട് സ്വീകരിക്കുക, അതാണ് ജമാഅത്ത്. അത് നീ ഒറ്റക്കാണെങ്കിൽ, അതാണ് അബൂശാമ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്, അതാണ് ഷെയ്ഖ് അൽബാനി പറഞ്ഞത്. ഒരു കാര്യത്തെ പിൻപറ്റുന്ന ആളുകളുടെ വലുപ്പം, ആ ജനങ്ങളുടെ ആധിക്യം അത് കുറവാണോ അത് കൂടുതലുണ്ടോ എന്നുള്ളത് അല്ല ഹക്കും ബാത്തിലും അളക്കാനുള്ള മാനദണ്ഡം. ഇത് എല്ലാ ഉലമാക്കളും വിശദീകരിച്ചിട്ടുണ്ട്. അത് നമ്മൾ വേറൊരു വിഷയമായിട്ട് തന്നെ പഠിക്കേണ്ട ഒരു സംഗതിയാണത്. അതുകൊണ്ടാണ് ഇബ്നു ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്, കുൻ ഫിൽ ജാനിബിൽ ലദീ ഫീഹി അല്ലാഹു വറസൂലുഹു, നീ ഏതൊരു ഭാഗത്താണ് നീ നിലകൊള്ളേണ്ടത്? ഇബ്നു ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറയണം, കുൻ ഫിൽ ജാനിബിൽ ലദീ ഫീഹി അല്ലാഹു വറസൂലുഹു, അല്ലാഹുവും അവന്റെ റസൂലും ഏതൊരു ഭാഗത്താണോ ആ ഭാഗത്താണ് നീ നിലകൊള്ളേണ്ടത്. വൈൻ കാനന്നാസു കുല്ലുഹും ഫീ ജാനിബിൽ ആഖർ, ജനങ്ങളെല്ലാവരും, എല്ലാ നാട്ടിലുള്ള ജനങ്ങളെല്ലാവരും മറ്റൊരു ഭാഗത്താണ്, അല്ലാഹു റസൂലുള്ളത് ആ ഭാഗത്തല്ല മറ്റേ ഭാഗത്താണ് എങ്കിൽ അള്ളാഹും റസൂലും ഏതൊരു ഭാഗത്താണുള്ളത്? അദ്ദേഹത്തിന്റെ അൽഫവാദിൽ ഉദ്ധരിച്ചിട്ടുള്ള ഒരു വാചകമാണ്, അല്ല റസൂലും ഏത് ഭാഗത്താണോ ആ ഭാഗത്തായിരിക്കണം നീ നിലകൊള്ളേണ്ടത്, ആ ഒരു നിലപാടായിരിക്കണം നീ സ്വീകരിക്കേണ്ടത് എന്നുള്ളത് ആര് വിശദീകരിക്കണം? ഇബിൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കണം. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു തന്നെ വന്നിട്ടുള്ള മറ്റൊരു അസർ ഹിയയിൽ അബൂ നുഐം ഉദ്ധരിച്ചത്, അദ്ദേഹം പറഞ്ഞു, വമൻ ജാഅക ബിൽ ഹഖി ഫഖബൽ മിൻഹു, നിന്റെ അടുത്ത് സത്യം ആര് കൊണ്ടുവന്നാലും നീ അത് സ്വീകരിക്കണം. വൈൻ കാന ബഈദൻ ബഈല, ആ സത്യം കൊണ്ടുവന്നവൻ നിനക്ക് വിരോധമുള്ളവനാണെങ്കിലും നിനക്ക് ദേഷ്യമുള്ളവനാണെങ്കിലും അവൻ നിന്നോട് അകന്നവനാണെങ്കിലും അവൻ കൊണ്ടുവന്നത് സത്യമാണോ നീ അത് സ്വീകരിക്കണം. ഇന്ന് ആളുകൾക്ക് സത്യം സ്വീകരിക്കാനുള്ള തടസ്സം, ഒരു പ്രധാനപ്പെട്ട തടസ്സം ഇതാണ്. അവർക്കറിയാം ഹത്താണെന്നുള്ളത്. പക്ഷെ ഒരുപാട് മതിൽക്കെട്ടുകളുണ്ട്, നേതാക്കന്മാരോടുള്ള തഖലീദുകളുണ്ട്, സംഘടനയോടുള്ള തഖലീദുണ്ട്. മദാബിന്റെ ഇമാമിങ്ങളോടുള്ള തഖലീദൊക്കെ ഒഴിവാക്കിയ ആളുകൾ സംഘടനാ തഖലീദാണ്. അവരെ മീറ്റിംഗ് കൂടിയിട്ട് ഒരു കാര്യം തീരുമാനിക്കും, അതാണ് അവരുടെ നിലപാട്. അവിടെ അപ്പുറത്ത് ലോക സെൽഫി പണ്ഡിതന്മാരെല്ലാവരും ഒരു കാര്യം പറഞ്ഞാലും അത് അവർ അംഗീകരിക്കില്ല. അത് വേറെ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഏതാണ്ട് പല വിഷയങ്ങളിലും നമ്മുടെ ആളുകൾ ഇന്നുള്ള മതസംഘടനകൾ സ്വീകരിച്ചു വരുന്ന ഒരു നിലപാട് അതാണ്. അപ്പൊ അത് നിനക്ക് സത്യം സ്വീകരിക്കാൻ തടസ്സാകരുത്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു വന്നിട്ടുള്ള അസറിൽ പറഞ്ഞ എന്താണ്? ഫഖബൽ മിൻഹു, ആ സത്യം, ആ ഹഖ് നീ അവനിൽ നിന്ന് സ്വീകരിക്കണം. വൈൻ കാന ബഈദൻ ബഈല, അവൻ അകന്നവനാണെങ്കിലും നിനക്ക് അവനോട് ദേഷ്യമുള്ളവനാണെങ്കിലും നീ ആ ഹഖ് സ്വീകരിക്കണം. കാരണം ഹിസ്ബിയത്ത് ഏറ്റവും വലിയൊരു അപകടം. ഹിസ്ബിയത്ത് അത് വലിയൊരു അപകടമാണ്. സംഘടന ജായിസാണെന്ന് പറഞ്ഞ സെൽഫി പണ്ഡിതന്മാർ പോലും പറഞ്ഞു ഹിസ്ബിയത്ത് ഉണ്ടെങ്കിൽ അതെന്താകും? അതോടുകൂടിയിട്ട് അത് ഹറാമായി, വേറൊന്നും വേണ്ട. എല്ലാറ്റിന്റെയും മീത് ഈ സംഘടനാ തീരുമാനങ്ങൾ വരികയാണ്. അവിടെ ലോകത്തുള്ള ഉലമാക്കള്, ഇമാമിങ്ങള് എല്ലാവരും ഒരു കാര്യം പറഞ്ഞാലും അത് അംഗീകരിക്കൂല, അതിനൊക്കെ തള്ളും. ഈ ഒരു തക്ലീദ് വളരെ അപകടമാണ്. അപ്പൊ യൂണിവേഴ്സ് റസൂലുള്ള പറഞ്ഞതാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഒമൻ ജാഅക ബിൽ ബാത്തിലി, നിന്റെ അടുത്ത് ഒരാൾ ബാത്തിലും കൊണ്ടുവന്നു, ഫർദുദ് അലൈഹി, ആ ബാത്തിലിനെ തള്ളിക്കളയണം. വൈൻ കാൻ ഹബീബൻ ഖരീബ, അവൻ നിന്റെ ഹബീബാണെങ്കിലും ഖരീബാണെങ്കിലും, അവൻ നിന്നോട് അടുത്തവനാണെങ്കിലും നിനക്ക് പ്രിയപ്പെട്ടവനാണെങ്കിലും അവൻ കൊണ്ടുവന്നത് ബാത്തിലാണോ? ഈ നിലപാട് എല്ലാ വിഷയങ്ങളിലും നമ്മൾ സ്വീകരിക്കണം. അത് സ്വീകരിച്ചാൽ അവൻ അൽ ജമാഅത്തിലാണ്. അപ്പൊ അതാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയുന്ന മറ്റേ ഹസറിൽ വന്നിട്ടുള്ളത്. ഷെയ്ഖ് ഫൗസാൻ ഹഫിളഹുല്ലാ അദ്ദേഹം പറഞ്ഞു, ഫമൻ അറാദ നജാത, ആരാണോ രക്ഷ ഉദ്ദേശിക്കുന്നത്, ഫഅലൈഹി മഅരിഫത്തു മദ്ഹബു സലഫ്, അവന്റെ മേൽ സലഫിന്റെ മാർഗം അത് മനസ്സിലാക്കുക എന്നുള്ളത് നിർബന്ധമാണ്. വത്തമസ്സുക്കു ബിഹി, ആ സലഫിന്റെ മാർഗം, ആ മൻഹജു സലഫ് അത് അവൻ മുറുകെ പിടിക്കണം. വദ്ദഅവതു ഇലൈഹി, അതിലേക്ക് അവൻ ദഅവത്ത് ചെയ്യണം. ഫഹുവ ത്വരീഖുൻ നജാ, അതാണ് വിജയത്തിന്റെ മാർഗം. ഹുവ സഫീനത്തു നൂഹ് അലൈഹി സലാം, അത് നൂഹ് നബി അലൈഹി സ്വലാമിന്റെ കപ്പലാണ്. മൻറഖിബഹ നജ, ആ കപ്പലിൽ ആര് കയറിയോ അവൻ രക്ഷപ്പെട്ടു. വമൻ തറക്കഹ ഹലക വഗരിക ഫിൽ ളലാൽ, വമൻ തറക്കഹ, ആരാ കപ്പലിന്, സുന്നത്താകുന്ന കപ്പലിനെ ആര് ഉപേക്ഷിച്ചോ അവൻ നശിച്ചു, അവൻ ദലാലത്തിന്റെ മാർഗത്തിൽ മുങ്ങിത്താന്നിരിക്കുന്നു. ആര് പറയണ? ഷെയ്ഖ് ഫൗസാൻ അഹ്ഫിള്ളാഹുള്ള ഇടയിൽ ദർസിൽ അദ്ദേഹത്തിന്റെ വാചകങ്ങളാണ്. അപ്പൊ സുന്നത്തി എന്നുള്ളത് നൂഹ് നബി അലൈഹി സ്വലാമിന്റെ കപ്പലാണ്. അത് ഇമാം മാലിക്കിന്റെ വാചകങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ആ വാചകമാണ് അദ്ദേഹം എടുത്തുദ്ധരിക്കുന്നത്. ഇമാം മാലിക് ഇബ്നു അനസ് ഇമാം ഉദാരി ഹിജറ, അദ്ദേഹം പറഞ്ഞല്ല, സുന്നത്തി എന്നുള്ളത് അതാണ് ഏത്? ആ മൻഹജ്, ആ സലഫിന്റെ മൻഹജ്, ആ മാർഗം സ്വീകരിക്കുക, അതാണ് സുന്നത്ത്, അതാണ് അൽ ജമാഅ. അത് ചിലപ്പോ ഒരു നാട്ടിൽ ഒരാൾ ഒറ്റയ്ക്ക് ഉണ്ടാവുള്ളൂ. അതൊക്കെ ഉലമാക്കൾ പറഞ്ഞ ഒരുപാട് ആസാറുകളുണ്ട്. ഒരു പർവ്വതത്തിൽ ഒരാൾ ഒറ്റക്കൊള്ളൂ, അയാൾ ആ മൻഹജിലാണെങ്കിൽ, അയാൾ സലഫിയത്ത് അംഗീകരിക്കുന്ന ആളാണെങ്കിൽ അയാളാണ് എന്ത്? അയാളാണ് അൽ ജമാഅ എന്ന് പറഞ്ഞ ഉദ്ധരണികൾ കാണാം. അയാൾ ഒരു പർവ്വതത്തിന്റെ ശിഖരത്തിലാണെങ്കിൽ കൂടി അയാളാണ് എന്ത്? അൽ ജമാഅ. ഒരുപാട് ഉദ്ധരണികൾ കാണാം. അതിൽ ഒരു ഉദ്ധരണി ഞാൻ വായിച്ചുതരാം. സുഫിയാൻ ഇബ്നു ഉയൈന റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ലൗ അന്ന ഫഖീഹൻ അല സിജബലിൻ ലക്കാന ഹുവൽ ജമാഅ. ഒരു ഫഖീഹ്, അയാളൊരു പർവ്വതത്തിന്റെ ശിഖരത്തിലാണ്, ഒറ്റക്കാണ്, പർവ്വതത്തിന്റെ ശിഖരത്തിലാണ് എങ്കിൽ ഹുവൽ ജമാഅ. ഷറഹു സുന്നയിൽ കാണാം, ഇമാം ബഖവിയുടെ ഷറഹു സുന്നയിൽ. എങ്കിൽ അയാളാണ് ജമാഅ. അപ്പൊ അത് തന്നെയാണ് എന്ത്? ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതിന്റെ അർത്ഥവും ഇത് ഇതേ കാര്യം തന്നെയാണ്. അദ്ദേഹം പറഞ്ഞല്ല എന്ത്? ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി ഇദ്ദേഹത്തിന്റെ വാചകം നമ്മൾ ഉദ്ധരിച്ചോ? ഇദ്ദേഹത്തിന്റെ വാചകം അസ്സുന്ന, സുന്നത്ത്, സഫീനത്തു നൂഹിം, അത് നൂഹ് നബി അലൈഹി സ്വലാമിന്റെ കപ്പലാണ്. നമുക്കറിയാം അദ്ദേഹത്തിന്റെ ആ ചരിത്രം, അതുകൊണ്ടാണ് അതിനോട് വിമിക്കാനുള്ള കാരണം. സുന്നത്തി എന്നുള്ളത് നൂഹ് നബി അലൈഹി സ്വലാമിന്റെ കപ്പലാണ്. മൻ റഖിബഹ നജാ, ആരതിൽ കയറിയോ അവൻ രക്ഷപ്പെട്ടു. അതാണ് നോക്കേണ്ടത്. ആ സുന്നത്തിലാണോ ആ കപ്പലിലാണോ നമ്മൾ, അതാണ് രക്ഷാമാർഗം. ബാക്കിയെല്ലാം കുല്ലുഹും ഫിന്നാർ ഇല്ലാ വാഹിദ, എല്ലാവരും നരകത്തിൽ, ഒന്ന് മാത്രം സ്വർഗത്തിൽ. അതാണ് അൽ ജമാ, അതാണ് നൂഹ് നബി അലൈഹി സ്വലാമിന്റെ കപ്പൽ, അതാണ് ഇമാം മാലിക് പറഞ്ഞത്, അതാണ് ഷെയ്ഖ് ഫൗസാൻ പറഞ്ഞത്. ഇമാം മാലിക്കിന്റെ വാചകം അതാണ് സുന്നത്ത്. അത് കപ്പലാണ്, നൂഹ് നബി അലൈഹി സ്വലാമിന്റെ കപ്പലാണ്. ആരതിൽ കയറിയോ അവൻ രക്ഷ പ്രാപിച്ചു. വമൻ തഹല്ലഫ അൻഹാ ഗറഖ, ആരതിൽ കയറാതെ മാറി നിന്നോ അവൻ മുങ്ങി നശിച്ചു. ദമ്മുൽ കലാം ഹറവി, ഇമാം ഹറവിയുടെ ദമ്മുൽ കലാമില് അത് ഉദ്ധരിച്ചിട്ടുണ്ട്. ഇതാണ് ആര്, ഷെയ്ഖ് ഫൗസാൻ ഹഫിളഹുല്ല എടുത്ത് ഉദ്ധരിക്കുന്നത്. അപ്പൊ ഈ വിഷയത്തിൽ വന്നിട്ടുള്ള ധാരാളക്കണക്കിന് ആസാറുകളുണ്ട്. അപ്പൊ ഞാനത് ചുരുക്കണം. ഇത് ഓരോന്നും ഓരോ ശാഖകളാണ്, ഓരോ വിഷയങ്ങളാണ്. അപ്പൊ നമ്മള് ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ഫിത്നയുടെ ഫസാദിന്റെ ഒരു കാലഘട്ടമാണ്. നേരത്തെ പറഞ്ഞതുപോലെ ശുബഹാത്തുകളുടെയും ശക്കുകളുടെയും ഒരു കാലഘട്ടത്തിലാണ്. അപ്പൊ ഇതൊക്കെ നമുക്ക് പരിഹരിക്കാനുള്ള മാർഗം എന്താണ്? ഈ ഹദീസുകളും ആയത്തുകളും ഒക്കെ കണ്ട ഉലമാക്കൾ, സലഫുകൾ, അതിനുശേഷം വന്നിട്ടുള്ള സലഫി ഉലമാക്കൾ, അത് ഏത് വിഷയമാണെങ്കിലും ആ വിഷയം സ്വീകരിച്ചാല് അതാണ്, അത് സ്വീകരിക്കാനാണ് രക്ഷാമാർഗം. അത് സ്വീകരിക്കുന്നതിലൂടെ മുസ്ലിങ്ങളേക്ക്, അതല്ലാത്ത ഒരു മാർഗമല്ല, അത് സ്വീകരിക്കണം എന്നുള്ളതാണ്. അതാണ് അൽ ജമാ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാണ് ഞാനും എന്റെ സഹാബികളും ഏതൊരു മാർഗത്തിൽ നിലകൊണ്ടോ ആ മാർഗം, അതാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. ആ മാർഗം നമ്മൾ സ്വീകരിക്കാം, എങ്കിലും മാത്രമേ പരലോകത്ത് രക്ഷ കിട്ടുള്ളൂ. ആ മാർഗത്തിലാണോ നമ്മൾ പരിശോധിക്കുക, നമ്മൾ പഠിക്കുക? നമ്മളൊരു കാര്യം വെറുതെ അതിൽ പിന്നെ ഖിലാഫ് ഉണ്ടാക്കുന്നതിനേക്കാൾ നല്ല എന്താ? ഇന്ന് ലോകത്ത് കിബാറുകളായ ആളുകളുണ്ട്, ഉലമാക്കളുണ്ട്, അവരോട് ബന്ധപ്പെടാനുള്ള അവസരങ്ങളുണ്ട്. അവർ ഈ വിഷയത്തിൽ ദാ ഈ ഹദീസ്, അത് ശിർക്കാണോ, അതല്ല അത് ബിദഅത്താണോ, അതല്ല അത് തൗഹീദാണോ, അതല്ല എന്താണ് ആ വിഷയത്തിലുള്ള നിലപാട്, ആ ഹദീസ് അവരോട് ചോദിക്കും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ ആയത്തുകളും ആ ഹദീസുകളും ഉദ്ധരിച്ചു. അങ്ങനെയുള്ള വിഷയങ്ങൾ പഠിക്കേണ്ടത്, എന്നിട്ട് ആ സലഫിന്റെ മാർഗത്തിൽ നിലകൊള്ളുക, എങ്കിൽ അവ രക്ഷപ്പെട്ടു. ഇമാം ഔസാഇ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറഞ്ഞു, അലൈക ബി ആസാരി മൻ സലഫ് വൈൻ റഫലക്കന്നാസ്, നീ സലഫിന്റെ ആസാറുകളെ മുറുകെ പിടിക്കണം. സലഫിന്റെ ആസാറുകളെ മുറുകെ പിടിക്കണം, അതാണ് മുറുകെ പിടിക്കേണ്ടത്. വൈൻ റഫലക്കന്നാസ്, ജനങ്ങളെല്ലാവരും നിന്നെ നിരസിച്ചാലും, ജനങ്ങളെല്ലാവരും നിന്നെ ഒഴിവാക്കിയാലും, സലഫിന്റെ ആസാറുകളെ മുറുകെ പിടിക്കണം. വയ്യാക വറയ റിജാലി വൈൻ സഖറഫൂഹു ബിൽ ഖൗലി, റഈന്റെ ആളുകളെ നിങ്ങൾ സൂക്ഷിക്കണം. അത് വേറൊരു വിഷയത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. റഈന്റെ കുറെ ആൾക്കാരുണ്ട് ലോകത്തുള്ള ഉലമാക്കളൊക്കെ പറഞ്ഞതിന്റെ അപ്പുറത്ത് പോകാനൊരു അഭിപ്രായം ഉണ്ടാവും. ഇങ്ങനൊന്നല്ല, എന്റെ അഭിപ്രായം ഇതാണെന്ന് പറയും. എന്റെ അർത്ഥം എന്താ, ഈ ഉലമാക്കളെ നിലപാടൊന്നും അവനില്ല എന്നുള്ളതാണ്. അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട്, ഫിത്നന്റെ ഹെഡാണ് അവര് ആൾക്കാർ. ലോകത്തുള്ള സലഫി ഉലമാക്കളൊക്കെ ഒരു നിലപാട് പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ അവന്റെ നിലപാട് എനിക്കഭിപ്രായമല്ല, അവന്റെ അഭിപ്രായം ആർക്ക് വേണം? അപ്പൊ ഇത് വേറെ സംഗതികളാണ്. അപ്പൊ ഇതില് ഔസായി പറഞ്ഞ എന്താണ്, റഈന്റെ ആളുകളെ സൂക്ഷിക്കണം. വൈൻ സഖറൂഹു ബിൽ ഖൗലി, അവർ എത്ര തന്നെ മോടിയോടുകൂടി ഭംഗിയോടുകൂടി നിന്നോട് സംസാരിച്ചാലും, എത്ര ഭംഗിയായിട്ട് കാര്യങ്ങൾ പറഞ്ഞെന്നാലും റഈന്റെ ആളുകളെ സൂക്ഷിക്കണം. റഈന്റെ ആളുകൾ, അത് ഏത് വിഷയത്തിലാണെങ്കിലും, ഏത് വിഷയത്തിലാണെങ്കിലും. അപ്പൊ ജനങ്ങളൊക്കെ നിന്നെ എതിർത്താലും, നിന്നെ നിരസിച്ചാലും, അവരൊക്കെ തള്ളിക്കളഞ്ഞാലും, അലൈക ബി ആസാരി മൻ സലഫ് എന്ന് അദ്ദേഹം പറഞ്ഞത്, ഇത് ബൈഹഖിയുടെ ഗ്രന്ഥത്തിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. സലഫിന്റെ ആസാറുകളെ നീ മുറുകെ പിടിച്ചോ എന്നുള്ളതാണ് ആര് പറയുന്നത്, അദ്ദേഹം നമുക്ക് പറഞ്ഞു തരുന്നത്. ഒരുപാട് ആസാറുകൾ ഇനി ഈ വിഷയത്തിലുണ്ട്. വിഷയങ്ങൾ കൂടുതലായിട്ട് പഠിക്കുക, മനസ്സിലാക്കുക. ഈ ഒരു കാലഘട്ടത്തിൽ ഈ അഹ്ലു സുന്നയുടെ ഈ സലഫിയത്തിന്റെ അതൊരു ഒരു പാർട്ടിയോ ഒരു ഗ്രൂപ്പോ കക്ഷിയോ ഒന്നുമല്ല. എന്താണ് ദീന് മനസ്സിലാക്കേണ്ടത്? സഹാബികൾ മനസ്സിലാക്കിയ പോലെ. അതെന്തുകൊണ്ട്? ഖുർആനും ഹദീസും സഹാബികൾ കേട്ടത് അള്ളാഹുവിന്റെ റസൂലിന്നാണ്. പിന്നെ ആ സഹാബികളിൽ നിന്ന് കേട്ടത് ആരാണ്? താബിഈങ്ങളല്ലേ. പിന്നെ ആ താബിഈങ്ങളിൽ നിന്ന് കേട്ടത് ആരാണ്? തബഉ താബിഈങ്ങളാണ്. ഇതൊരു സിൽസിലയാണ്, ഒരു ശൃംഖലയാണത്. ഈ ദീനിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത അതാണ്. അതല്ല ഞാൻ ആരാ ഷെയ്ഖ് ഇബ്നു ബാസ്, ആരാ ആലു ഷെയ്ഖ്, ആരാ ഇബ്നുൽ സൈമീൻ ചോദിക്കുന്നതിൽ ഒരർത്ഥമല്ല. ആ താബിഈങ്ങള് തബഊ താബിഈങ്ങൾക്ക് കൈമാറി, അവരവരുടെ ശിഷ്യന്മാർക്ക് ഇതങ്ങനെ അങ്ങനെ അങ്ങനെ സിൽസിലായിട്ട് കണ്ണികളായിട്ട് അങ്ങനെ പോകുന്ന ഇതാണ്. അപ്പൊ ആ ഒരു നിലപാട്, ആ ആസാറുകളിലേക്ക്, ആ ഒരു ജമാഅത്ത്, ആ ഒരു സുന്നത്ത്, ആ ഒരു നിലപാട് നമ്മൾ സ്വീകരിച്ചാൽ നമുക്ക് രക്ഷപ്പെടാം. അതാണ് രക്ഷാമാർഗം. 72 നരകത്തേക്ക്, 1 മാത്രം സ്വർഗത്ത്. അപ്പൊ അതിലാണോ നമ്മൾ എന്നുള്ളത് പരിശോധിക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. പഠിക്കുകയും ചെയ്യുക ഓരോ വിഷയങ്ങളും. അലസുന്നയുടെ ഉലമാക്കൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? സലഫി പണ്ഡിതന്മാര് ആ വിഷയത്തിൽ സ്വീകരിച്ചിട്ടുള്ള നിലപാട് എന്താണ്? ഇമാമിങ്ങൾക്ക് എന്താണ് ആ വിഷയത്തിലുള്ള അഭിപ്രായം? ആ ഹദീസുകളെ കുറിച്ച് അവരെന്താണ് പറഞ്ഞത് എന്ന് മനസ്സിലാക്കുക. അങ്ങനെ നിലപാട് സ്വീകരിക്കുക, ആ ഹക്കിന്റെ മാർഗത്തിൽ നിലകൊള്ളുക. അള്ളാഹു സുബ്ഹാനഹു വതആല അതിനുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഖുർആനും സുന്നത്തും അത് സലഫു സ്വാലിഹീങ്ങൾ മനസ്സിലാക്കിയ രീതിയിൽ മനസ്സിലാക്കുവാനും അറിഞ്ഞ കാര്യങ്ങൾ അമൽ ചെയ്യുവാനും അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും ചെയ്തുപോയ അബദ്ധങ്ങളും പാപങ്ങളും അള്ളാഹു സുബ്ഹാനഹു വതആല